أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعصيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين إذ تسعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. صدق الله العظيم. ബഹുമാന്യരായ ആയാത്ത് ദർശ ഖുർആനിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുകയും നമ്മളിൽ നിന്ന് ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉഹദ് യുദ്ധത്തിന്റെ നിരൂപണം എന്ന നിലയിൽ ആണ് ഈ ആയത്തുകളൊക്കെ അവതരിച്ചിട്ടുള്ളത്. നേരത്തെ ഉസ്താദുമാരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരാജയത്തിൽ നിന്നാണല്ലോ പഠിക്കേണ്ടത്. ഉഹദ് ഒരു പരാജയപ്പെട്ട യുദ്ധമാണ്. അതേ സംബന്ധിച്ചാണ് അള്ളാഹു ഏറ്റവും വിശദമായി സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയാണിത്. വലഖദ് സദഖക്കും, ഖദ് തീർച്ചയായും, വലഖദ് ലഖദ് രണ്ട് തീർച്ച ഒപ്പം പറയാണ്. ല എന്നുള്ളത് തീർച്ചക്കാണ്, ഖദ് വീണ്ടും തീർച്ചയാണ്, വാ എന്നുള്ളത് ആൻഡ്. വലഖദ് സദഖക്കും, സദഖ എന്ന് പറഞ്ഞാൽ വാക്ക് പാലിച്ചു എന്നർത്ഥം. സദഖക്കും, നിങ്ങളോട് വാക്ക് പാലിച്ചിട്ടുണ്ട് അല്ലാഹു. വഅദഹു, വലഖദ് വഅദഹു അവന്റെ വഅദ, അവന്റെ ഓഫർ. അല്ലാഹു നിങ്ങളോട് അവന്റെ വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്. ഇത് തഹസ്സൂനഹും, ഹസ്സ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു, അഹസ അനുഭവിപ്പിച്ചു, അഹസല്ല ആ പിന്നെ ഹസ്സ. തഹസ്സൂനഹും, നിങ്ങൾ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. ബി ഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ അനുഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, കിട്ടു എനിക്ക്, നീ എൻ്റെ അടുത്ത് നിന്ന് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞാൽ ശിക്ഷിക്കും കൊല്ലും എന്നൊക്കെ അർത്ഥത്തിലാണ്. അതുകൊണ്ട് പല പരിഭാഷക്കാരും ഇതിന് നിങ്ങൾ അവരെ കൊന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇത് തഹസ്സൂനഹും ബീദിനിഹി, ഹസ്സ എന്നുള്ള അസലി വാക്കിന്റെ അർത്ഥം അനുഭവിക്കുക, തൊട്ടറിയ എന്നൊക്കെയാണ്. ഹത്താ ഇദാ ഫഷിൽതും, ഹത്താ വരെ, ഇദാ ഫഷിൽതും, ഇദാ ഫഷിൽതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുർബലരായാൽ എന്നാണ് ഫഷല. ഹത്ത ഇത ഫഷിൽത്തും ഒന്നിച്ചു പറഞ്ഞാൽ നിങ്ങൾ ദുർബലരായി തീരുന്നത് വരെ. വതനാസഅത്തും, നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്നത് വരെ. തനാസ തർക്കിച്ചു എന്നർത്ഥം. നസ ഊരി, തനാസ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരാൻ നോക്കി എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക, അതിനാണല്ലോ നമ്മൾ തർക്കിക്കുക എന്ന് പറയാം. ഫിൽ അമ്രി, കാര്യത്തിൽ, കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിൽ. അസൈത്തും, നിങ്ങൾ ധിക്കാരം കാണിച്ചു, ധിക്കാരം കാണിക്കുകയും ചെയ്ത ശേഷം, അല്ലെങ്കിൽ ചെയ്യുന്നത് വരെ എന്നർത്ഥം. മിം ബഅദി മാ അറാക്കും, മിം ബഅദി ശേഷം, മാ അറാക്കും അവൻ, മാ ഒന്നിന് ശേഷം, അറാക്കും അവൻ നിങ്ങളെ, നിങ്ങൾക്ക് കാണിച്ചു തന്നു. മിം ബഅദി മാ അറാക്കും, അവൻ നിങ്ങൾക്ക് കാട്ടിത്തന്നതിന് ശേഷം. മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മിങ്കും, നിങ്ങളിലുണ്ട്. മൻ യുരീദു ദുനിയ, ദുനിയാവ് ഉദ്ദേശിക്കുന്നവർ. വമിങ്കും, നിങ്ങളിലുണ്ട്. മൻ യുരീദുൽ ആഖിറ, പരലോകം ഉദ്ദേശിക്കുന്നവരും. സുമ്മ സ്വറഫക്കും അൻഹും, സുമ്മ സ്വറഫക്കും, പിന്നെ നിങ്ങളെ മാറ്റി. അൻഹും, അവരെ തൊട്ട്, അഥവാ അവരുടെ കാര്യത്തിൽ നിങ്ങളെ വേറെ ഭാഗത്തേക്ക് തിരിച്ചു. ലിയബ്തലിയക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. വലഖദ് അഫാ അൻകും, ഉറപ്പായിട്ടും അവൻ നിങ്ങളോട് അഫാ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അഫാ അൻകും, അവൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. വലഖദ്, ഉറപ്പായിട്ടും വിട്ടുവീഴ്ച ചെയ്യുക തന്നെ ചെയ്തിരിക്കുന്നു. വല്ലാഹു ദു ഫളിൻ അലൽ മുഅ്മിനീൻ, വല്ലാഹു ആകട്ടെ ദു ഫളിൻ, ഔദാര്യമുള്ളവനാകുന്നു, കാരുണ്യമുള്ളവനാകുന്നു എന്നൊക്കെ അർത്ഥം. ഫളിൽ, അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട്. ഉഹദിന്റെ തുടക്കത്തില് വലിയ ഓഫറുകൾ കൊടുത്തിരുന്നല്ലോ അല്ലാഹു തആല. ആ ഒന്നും കൂടി അർത്ഥം പറയണം. വലഖദ് സദഖക്കും അല്ലാഹു വഅദഹു, അല്ലാഹു നിങ്ങളോടുള്ള അവന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പാലിച്ചിരിക്കുന്നു. ഇത് തഹസൂനഹും ബിഇദ്നിഹി, അവന്റെ അനുമതിയോടെ നിങ്ങൾ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ. ഹത്ത ഇദാ ഫഷിൽത്തും, നിങ്ങൾ ചിന്നിച്ചിതറുന്നത് വരെ. വതനാസഅത്തും ഫിൽ അംരി, നിങ്ങൾ കാര്യങ്ങളിൽ, ഉത്തരവാദിത്തത്തിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്നത് വരെ. വഅസൈത്തും മിൻ ബഅദി മാ അറാക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണിക്കുകയും ചെയ്തതിന് ശേഷം. വഅസൈത്തും, നിങ്ങൾ ധിക്കരിക്കുകയും ചെയ്യുന്നത് വരെ. മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ അവൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം. മിൻകും മൻ യുരീദു ദുനിയ, നിങ്ങളിലുണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുന്നവർ. വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിലുണ്ട് പരലോകം ഉദ്ദേശിക്കുന്നവരും. സുമ്മ സറഫക്കും അൻഹും, പിന്നീട് അവരെ തൊട്ട് നിങ്ങളെ മാറ്റിക്കളഞ്ഞു. ലിയബ്തലിയക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. വലഖദ് അഫാ അൻകും, അവൻ നിങ്ങളോട് വിട്ടുവീഴ്ച ഉറപ്പായും ചെയ്തിരിക്കുന്നു. വല്ലാഹു ദു ഫളിൻ അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകളോട് ഔദാര്യമുള്ളവനത്രേ. ഉഹദിൽ പരാജയമാണല്ലോ ഉണ്ടായത്. ഈ പരാജയം ഉണ്ടായത് എങ്ങനെ? ഇത് യുദ്ധം കഴിഞ്ഞിട്ടും ചിലരിലൊക്കെ സംശയം ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞല്ലോ, നമുക്ക് മലക്കുകളെ ഇറക്കിത്തരുന്നു. നേരത്തെ നമ്മൾ 5000 മലക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇത് തഖൂലുലിൽ മുഅ്മിനീൻ അല യക്ഫിയക്കും അൻ യുമിദ്ദക്കും റബ്ബുക്കും ബി സലാസത്തി ആലാഫി മിനൽ മലായിക്കത്തി മുൻസലീൻ ബലാ ഇൻ തസ്ബിറു വതത്തഖു വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുക്കും ബി ഖംസത്തി ആലാഫി മിനൽ മലായിക്കത്തി മുസവ്വിമീൻ. 3000 പിന്നെ 2000 കൊടുത്ത് ടോട്ടൽ 5000 ബ്രാൻഡഡ് മലക്കുകളെ ഇറക്കി കൊടുക്കുമെന്നൊക്കെ തുടക്കത്തിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്തേ നമ്മൾ പരാജയപ്പെടാൻ? ഇത് പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. മനസ്സറിയുന്ന അള്ളാഹു തആല അതൊക്കെ എടുത്തു പറയുമല്ലോ. അങ്ങനെ ഉണ്ടാകാൻ എന്താ കാരണം എന്നതിന്റെ വിശദീകരണമാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു, അള്ളാഹു തആല നിങ്ങളോടുള്ള വാഴ്ത പൂർത്തീകരിച്ചിട്ടുണ്ട്. എപ്പോ? മലക്കുകളുടെ സഹായമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ. അതാണ് ഇത് തഹസ്സൂനഹും ബി ഇദ്നിഹി എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവന്റെ തീരുമാനപ്രകാരം നിങ്ങൾ അവരൊക്കെ എങ്ങനെ അവരെ അനുഭവിപ്പിച്ച് അഥവാ നന്നായി യുദ്ധം ചെയ്ത് അവരെങ്ങനെ കൊന്നുകൊണ്ടിരുന്ന ശത്രുക്കളെ അരിഞ്ഞു നുറുക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും ഉഹദിന്റെ താഴ്വാരത്തിൽ നിന്നുകൊണ്ടാണ് അബൂ സുഫിയാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ നന്നായി യുദ്ധം ചെയ്തു, അങ്ങനെ മുശ്രിക്കുകള് തോറ്റു, പിന്മാറി, ഇനി രക്ഷയില്ല, ബദറില് മാനം കെട്ട പോലെ ഇനി ഒന്നുകൂടി മാനം കെടാൻ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് വല്ല പിന്നോട്ടടിച്ച് മാറുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ മുസ്ലിംകൾ വിജയിച്ചു. 3000 പേരോട് 700 ആള് വിജയിച്ചു. 3000-ത്തിലധികം വരുന്ന അബൂ സുഫിയാന്റെ സൈന്യത്തോട് 700 ആളുകൾ വരുന്ന റസൂലുള്ളാന്റെ സൈന്യം ആദ്യഘട്ടത്തിൽ വിജയിച്ചു. അവിടുന്ന് പിന്നെ അബൂ സുഫിയാൻ പിന്നോട്ട് പോയപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് ദൂരെ നിന്ന് കാണുന്നത്, ജബലുർ റുമാത്തിന്റെ മുകളിൽ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നിർത്തിയിരുന്ന 50 ആളുകൾ. അവരവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു, പത്തോ അതിൽ താഴെയോ ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഇത് കണ്ടുപിടിച്ചു ഖാലിദ് ബിൻ വലീദ്. അങ്ങനെയാണ് അമ്ര ബിൻ ലാസും ഖാലിദ് ബിൻ വലീദും കൂടി ജബലുർ റുമാത്തിന്റെ അപ്പുറത്തു കൂടെ വന്ന് പിന്നിൽ നിന്ന് ആക്രമിച്ച് കുഴപ്പാക്കിയത്. അത് സംഭവിക്കുന്നത് വരെ അള്ളാഹു നിങ്ങളോട് വാക്ക് പാലിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹു വാക്ക് പാലിക്കൽ എപ്പോഴാ? അത് അവിടെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല വാക്ക് കൊടുത്തോട് തന്നെ പറഞ്ഞത് എന്താ? വലാ ഇൻ തസ്ബിറു വ തത്തഖു എന്നാണ്. നിങ്ങൾക്ക് സബറും തഖ്വയും ഉണ്ടെങ്കിൽ, സബറും തഖ്വയും ഉണ്ടെങ്കിലാണ് 5000 മലക്കുകളെ തരിക എന്നല്ലേ പറഞ്ഞത്. വലാ ഇൻ തസ്ബിറു വ തത്തഖു വ യുതൂക്കും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുക്കും റബ്ബുക്കും ബി 5000 മിനൽ മലായികത്തി മുസബ്ബിമീ എന്നാണ് പറഞ്ഞു തുടങ്ങിയത് തന്നെ. ബലാ എന്ത് സ്ബിറു തത്തക്കു എന്നാണ്. നിങ്ങൾക്ക് സബുറും തക്കുവയും ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ 5000 ബ്രാൻഡഡ് മലക്കുകൾ വരും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അത് പാലിച്ചിട്ടുണ്ട് എപ്പോ? നിങ്ങൾ നന്നായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സബുറും തക്കുവയും ഉണ്ടെങ്കിലേ അള്ളാന്റെ സഹായം കിട്ടുകയുള്ളൂ. എപ്പോഴും അങ്ങനെയാണ് അള്ളാന്റെ സഹായം വന്നിട്ടുള്ളത്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കണോ എന്ന് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്. എപ്പോ? തായിഫിൽ നിന്ന് കല്ലേറും തെറിവിളിയും ഒക്കെ കൊണ്ട് സഹിക്കാവുന്നതൊക്കെ സഹിച്ച്, പിന്നെ അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ച് വളരെ പ്രയാസപ്പെട്ട് മക്കയിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് വെച്ച് തോട്ടത്തിൽ വിശ്രമിക്കാനിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുകയാണ് സഹായിക്കണമെന്ന്. അല്ലേ, ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കലുണ്ട്, ഞാനാണങ്ങ് മോന്തക്കൊന്ന് കൊടുക്കുമായിരുന്നു ജിബ്രീൽ, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുന്നു സഹായിക്കണമെന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സബുറും തഖ്വയും, മക്കയില് എതിർപ്പാണ്, എന്നാ പിന്നെ ഒന്ന് തായിഫിൽ പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അബൂലഹബ് മക്ക ഭരിക്കാൻ തുടങ്ങി. ബനു ഹാഷിമിന്റെ നേതൃത്വം അബൂലഹബിന്റെ കയ്യിലായപ്പോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോഴാണല്ലോ തായിഫിൽക്ക് പോയത്. എന്നിട്ട് തായിഫില് പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് റസൂലിന്റെ മനസ്സെന്താണ്? ഉറച്ചെന്നെ നിന്നോ, റസൂൽ ദ്വാർക്കാണ്, റബ്ബി ഇല്ലം വെക്കും ബിക്ക അലയ്യ ഖളബുൻ ഫലാ ഉബാലി, പടച്ചവനെ ഇതിന്റെ പേരിലൊന്നും നിനക്ക് എന്നോട് കോപ്പമില്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാര്യക്കണില്ല എന്നാ റസൂലിന്റെ പ്രാർത്ഥന. ആ മനസ്സ് വന്നതിന്റെ ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നത് സഹായം വേണോന്ന്. അങ്ങനെയാണ് എപ്പോഴും നമുക്കും അങ്ങനെ തന്നെയാണ്. സബറും തക്വയും ഉള്ളവരെ അള്ളാഹു തആല സഹായിക്കും. എല്ലാവരും അല്ലേ പറഞ്ഞു ദ്വരനാ കിട്ടുന്നു, ഞാനൊന്ന് ദ്വരനോക്കട്ടെ എന്നാല് കിട്ടുന്നുണ്ടോന്ന്. എന്നിട്ട് പിന്നെ പറയും ഞാൻ എത്ര ദ്വരുന്നു അള്ളാഹു തന്നില്ല ആക്ക് വെറുതെ. ഇങ്ങനെയാണ് മനുഷ്യർ പലപ്പോഴും ഉണ്ടാകല്ലേ. അങ്ങനെയല്ല, സബറും തക്വയും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സഹായിക്കും മുഅ്മിനീങ്ങളെ. ഹക്കൻ അലൈന നസറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കല് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് അള്ളാഹു തആല നിറവേറ്റുക സബറും തഖ്വയും ഉണ്ടാകുമ്പോഴാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഉഹദിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സുനുഹും ബിഇദ്നിഹി. പിന്നെന്തുണ്ടായി? ഹത്താ ഇദാ ഫശീൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ. നിങ്ങൾ ചിന്തിച്ചെതറി, പിന്നെ നിങ്ങൾ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. അവിടുന്ന് ഇറങ്ങിയവർ അവരാണ് കുഴപ്പമുണ്ടാക്കിയത്, അവരെ പിടികൂടണം, നിങ്ങൾ അജ്ജ അങ്ങനെ ചെയ്തിട്ടാണ് അല്ല ഈ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നെല്ലാം കൂടി പിന്നെ ചിന്നിച്ചെതിറിയ ആളുകൾ തമ്മിൽ തർക്കം തുടങ്ങി. പിന്നെ അവർ ധിക്കാരം ചെയ്തു. എന്താ ധിക്കാരം? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടല്ലേ എന്നെ. സുബുൽ മുബിഖാത്, ഏഴ് മഹാപാപങ്ങൾ എണ്ണി പറഞ്ഞ റസൂലുള്ള ഏഴാമത്തത് എന്താ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണല്ലോ. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്ന് പറയുന്ന ധിക്കാരം തന്നെയാണ് അവർ ചെയ്തത്. അടുത്തായത്തിൽ അത് വരുന്നുണ്ട്. റസൂല് വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത ശേഷം അസൈത്തും മിം ബഅദിമാ അറാക്കും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണിച്ച ശേഷം. അഥവാ ഇഷ്ടപ്പെടുന്നത് ഏതാ? വിജയം തന്നെ. ആദ്യഘട്ടത്തിൽ വിജയം കണ്ടു. അബൂ സുഫിയാൻ പിന്നോട്ടടിച്ചു, ഖാലിദ് ബിൻ വലീദും പിന്നോട്ടടിച്ചു, അംർ ബിൻ ലാസും പിന്നോട്ടടിച്ചു. ഇങ്ങനെ പിന്നോട്ടടിച്ച് ശത്രു 3000 ആള് 700 ആളെ കൊണ്ട് പരാജയപ്പെടുന്നത് നിങ്ങൾ കണ്ടു. അത് കണ്ട ശേഷമാണ് നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചത്. പിന്തിരിഞ്ഞോടിയത് മാത്രമല്ല, ജബലു റുമാത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മയ്യത്തുകൾ പക്ഷികൾ കൊത്തിറ്റുന്നത് കണ്ടാലും നിങ്ങൾ അവിടുന്ന് ഇറങ്ങരുതെന്ന്. അതും ധിക്കരിച്ചു, ആ ധിക്കാരം ചെയ്തു, പിന്നെ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നത് വരെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അള്ളാഹ് തന്ന വാക്ക് അള്ളാഹ് പാലിച്ചിട്ടുണ്ട്. സുമ്മ സർഫക്കും അൻഹും, പിന്നെ നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്തു, ധിക്കാരം ചെയ്തു, ചിന്നിച്ചെതറി, പരസ്പരം തർക്കിച്ചു. പരസ്പരം തർക്കിച്ചതും ജബൽ റുമാത്തിന്റെ മുകളിൽ നടന്ന കാര്യമാണ്. അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങരുത് എന്നാണ്. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞു, അതൊക്കെ വെറുതെ ആണ്, യുദ്ധം കഴിഞ്ഞില്ലേ, ഇനി അത് അവരതാ ഗനിമത്ത് വാരിക്കൂട്ടുന്നു, നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു. അദ്ദേഹം പരമാവധി ശ്രമിച്ചു കൂടെ ഉള്ളവരെ നിർത്താൻ, അവര് പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ 50 ആളില് 40-ൽ അധികം ആളുകളും ധിക്കാരം കാണിച്ച് ഇറങ്ങി. അതൊക്കെയാണ് ഈ തർക്കിച്ചു എന്നൊക്കെ പറയണോണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തർക്കിച്ച ശേഷം അതാണ് സുമ്മ എന്ന് പറഞ്ഞത്. സറഫക്കും മാൻഹും, ശത്രുക്കളുടെ കാര്യത്തിൽ അല്ല നിങ്ങളെ മാറ്റിക്കളയും. പിന്നെ നിങ്ങൾ ശത്രുക്കളെ കുറിച്ച് ചിന്തിക്കാൻ വയ്യാതെ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയെത്തി. അതാണ് സറഫക്കും എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളെ മാറ്റിക്കളഞ്ഞു. ലി എബുത്തലിയക്കും, എന്തിനാ അത് മാറ്റിയത്? നിങ്ങളെ അവൻ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അത് നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അള്ളാഹു തആല വളർത്തിക്കൊണ്ടുവരിക കൂടിയാണ് പരാജയത്തിലൂടെ. അതുകൊണ്ടാണല്ലോ പരാജയത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് പറയണത് എന്ന്. അഥവാ ബദറിലെ വിജയം പോലെ തന്നെ ഒരു ചെടി ഗ്ലാസ് ആണ് ഉഹദിലെ പരാജയവും. പ്രതികൂല ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സമൂഹം ഉറച്ചു നിൽക്കുമോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഉഹദ് എന്ന് പറഞ്ഞത്. ഉഹദിലെ പരാജയം അതുകൊണ്ട് വലിയ നേട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായത്. നമ്മൾ സാധാരണ പറയലില്ലേ ഈ പിന്നെ എന്താണ് തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല്ല എന്ന്. ഇസ്ലാമിക സമൂഹം പിൽക്കാലത്തും ഒരുപാട് പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച് വളരാനുള്ളതാണ്. അതാണ് ലി എബുത്തലിയക്കും, പലരും അതിന് പറഞ്ഞ വിശദീകരണം നിങ്ങളെ പരീക്ഷിച്ച് വളർത്തുന്നതിന് എന്നാണ്. നമ്മള് കുട്ടീനെ അങ്ങാടിക്ക് പറഞ്ഞേക്കും കടയിൽ നിന്ന് സാധനം മേടിക്കാൻ, ആദ്യഘട്ടത്തിൽ പോകുമ്പോൾ അവന് കുറച്ച് ബേജാറും ഒക്കെ കൂടിയായിരിക്കും. പക്ഷെ ഓന് ബേജാറാണെന്ന് വിചാരിച്ച് ഒരു കാലത്തും കടയിൽ പറഞ്ഞേക്കാതിരുന്നാലോ? കുട്ടി അത് അറിയാത്ത ഇപ്പൊ മാതാപിതാക്കൾ പലരും ചെയ്യുന്ന പണി കുട്ടികളെ വളർത്തലല്ല, തളർത്തലാണ്. ഒന്നും ചെയ്യാൻ അറിയില്ല, സ്വയം ഒരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ അറിയില്ല, ഒരു വണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ അറിയില്ല, ഒരാളോട് ഒരു വർത്തമാനം പറയാൻ അറിയില്ല, ഒക്കെ ചെയ്തു കൊടുക്കണം. ഹോംവർക്ക് വരെ അമ്മാരും പപ്പാരും ചെയ്തു കൊടുക്കണം. ബാഗിൽ പുസ്തകം വെക്കാൻ അത് കുട്ടിക്ക് അറിയില്ല, കാരണം അത് ഉമ്മ ചെയ്തു കൊടുത്ത്. ബാഗിൽ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം വെച്ച്, വെള്ളക്കുപ്പി വെച്ച്, ചോറ്റുപാത്രം വെച്ച് ബസ്സിൽ അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുക്കണം സ്കൂളിൽ ബസ്. അതുകൊണ്ട് സ്വന്തം ഒന്ന് യാത്ര ചെയ്യാന് 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്കും അറിയണില്ല. എന്താ കാരണം? പരീക്ഷിച്ച് വളർത്തുക എന്നുള്ളത് ചെയ്തിട്ടില്ല. പരീക്ഷിച്ച് വളർത്തൽ എങ്ങനെ? കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഉമ്മാന്റെ നിരീക്ഷണവും ശ്രദ്ധയൊക്കെ ഉണ്ടാക്കണം, ബാപ്പാന്റെ നിരീക്ഷണവും ശ്രദ്ധയൊക്കെ ഉണ്ടാക്കണം. യാത്രയൊക്കെ പോകുമ്പോഴേ ടിക്കറ്റ്, ട്രെയിനിന് ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കുട്ടികളെ കയ്യിലുണ്ട്, കൊടുത്തിട്ട് പറയാം അവിടെ പോയിട്ട് ഇങ്ങനെ ഇതാ 2 തിരുവനന്തപുരം എന്ന് പറഞ്ഞേക്കുന്നു. അവൻ പോയിട്ട് ടിക്കറ്റ് എടുക്കും, നോക്കി നിന്നാ മതി, എന്തെങ്കിലും പ്രശ്നം ആയടപെട്ടാ മതി. കുറച്ച് കഴിയുമ്പോൾ കുട്ടി തന്നെ അത് ചെയ്യാൻ തുടങ്ങും. ഇതിനാണ് ഇബ്തിലാഖ് എന്ന് യഥാർത്ഥത്തിൽ പറയാം. പരീക്ഷിച്ച് വളർത്തുക, ലിയബ്തലിയക്കും, നിങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പരീക്ഷിച്ച് വളർത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞത്, അഥവാ അതിന് കാരണമാകും. സബബിന്റെ ലാമ് എന്നാണ് അതിന് പറയാം, ലാമു സബബിയ, അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയാകാൻ കാരണമായി തീർന്നു എന്നർത്ഥം. വലക്കത് അഫാ അൻകും, അള്ള നിങ്ങളോട് വിട്ടുവീഴ്ചയും ചെയ്തു. എന്താ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ച ആളുകളെ അപ്പൊ തന്നെ അള്ള എന്ത് വേണമായിരുന്നു ശരിക്ക്? ശത്രുക്കൾ പരാജയപ്പെടുത്തുകയല്ല, അള്ളന്നെ അവിടെ വെച്ച് ശിക്ഷിക്കണമായിരുന്നു. അള്ളാന്റെ റസൂല് ഉണ്ടായിരിക്കെ, രംഗത്തുണ്ടായിരിക്കെ ധിക്കാരം ചെയ്യാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലിന് വരെ പരിക്കേൽക്കുന്ന വിധം അനുസരണക്കേട് നായകനോട് കാണിക്കുകയാണ്, അബ്ദുല്ലാഹിബ്നു ജുബൈറിനോട് കാണിക്കുകയാണ് ചെയ്തത്. അതിന് അല്ല എന്ത് വേണമായിരുന്നു? അപ്പൊ തന്നെ ശിക്ഷ ഇറക്കണമായിരുന്നു, ചെയ്തില്ല. അഫാ അൻകും, നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തു. നിരന്തരമായി നമ്മളോടൊക്കെ ഒരുപാട് വിട്ടുവീഴ്ചകൾ അല്ല ഇങ്ങനെ ചെയ്തിട്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. എല്ലാ കുറ്റത്തിനും അപ്പോ തുടർ നടപടി അള്ളാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. അത് തന്നെയാണ് അവരോടും ചെയ്തത്. കാരണം എന്താ? വല്ലാഹു ദു ഫളിൽ അലൽ മുഅ്മിനീൻ, അള്ളാഹു ഔദാര്യമുള്ളവനാണ്. എങ്ങനെയെങ്കിലും ശിക്ഷിച്ച് നശിപ്പിക്കുക എന്നുള്ളതല്ല, പകരം മാതാപിതാക്കള് കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് തന്നെയാണ് ഫളിൽ. വികൃതി കാണിക്കുന്നുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നുണ്ട്, ചിലപ്പോ കൈ കിട്ടിയത് കൊണ്ടൊക്കെ ഉമ്മാനെ എറിയുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു വിട്ടുവീഴ്ച നിലപാട് സ്വീകരിച്ച് സാരില്ല, വളർത്തിക്കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ബുദ്ധിയും തന്റെ ഇടവും പക്വതയും മാതാപിതാക്കളോട് സ്നേഹവും ആദരവും ഒക്കെ ഉള്ള ഒരു നല്ല മോനായി മോളായി വളർന്നു വന്നു. ഇതുപോലെ അള്ളാഹു തആല ഔദാര്യം കാണിച്ചതാണ്. വിട്ടുവീഴ്ച ചെയ്തു എന്നും അധികാരം കാണിച്ചു എന്നും ഒപ്പം പറയുകയാണ് അള്ളാഹു തആല. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് തുസ്ഇദൂന വലാ തൽവൂന അലാ അഹദിൻ വറസൂലു യദുഊകും ഫീ ഉഖ്രാഹും. ഇത് തുസ്ഇദൂന, സഈദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കയറുക എന്നാണ്. ഓടിപ്പോകണതിന് അത് ഉപയോഗിക്കും, ഇവിടെ അതാണ് ഉദ്ദേശ്യം. അഥവാ ഈ ഓടിപ്പോകുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെയാണല്ലോ സുരക്ഷിതമായ സ്ഥലം. ഇത് തുസ്ഇദൂന, നിങ്ങൾ ഓടുന്ന സന്ദർഭം അല്ലെങ്കിൽ നിങ്ങൾ കയറിപ്പോകുന്ന സന്ദർഭം ഓർത്തു നോക്കുക. പല തൽവൂന, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അലാ അഹദിൻ, ആരെയും. വർ റസൂലു യദുഊകും, വർ റസൂലു ദൈവദൂതൻ ആയിരിക്കെ, യദുഊകും നിങ്ങളെ വിളിക്കുന്നു. ദഅയദു ഫീ ഉഖ്രാക്കും, നിങ്ങളുടെ പിന്നിൽ നിന്ന്, റസൂല് നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നു എന്നിരിക്കെ. ഫഅസാബക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് നിങ്ങളെ ബാധിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം നൽകി. അസാബ തവാബ് പ്രതിഫലം നൽകുക എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ നിങ്ങൾക്ക് പകരം നൽകി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകി. ഗമ്മൻ, ദുഃഖത്തെ അല്ലെങ്കിൽ വിഷമത്തെ. ബി ഗമ്മിൻ, ദുഃഖം കൊണ്ട്. ദുഃഖം കൊണ്ട് ദുഃഖം, നമ്മൾ മലയാളത്തിൽ പറയലുണ്ടല്ലോ അല്ലെ, ശല്യം കൊണ്ട് ശല്യം, വിഷമം കൊണ്ട് വിഷമം, പ്രയാസം കൊണ്ട് പ്രയാസം, അഥവാ വല്ലാത്ത പ്രയാസം എന്നർത്ഥം. ദുഃഖം കൊണ്ടുള്ള ദുഃഖം അല്ലെങ്കിൽ വിഷമം കൊണ്ടുള്ള ദുഃഖം. ലി കൈല തഹ്സനു, നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. ഹുസ്ന് ഹുസ്നും ഗമ്മും വ്യത്യാസമുണ്ട്. ഗമ്മ് തൽക്കാലം അനുഭവപ്പെടുന്ന വിഷമമാണ്, ദുഃഖം, പിന്നെ മനപ്രയാസം, അതിനൊക്കെയാണ് ഗമ്മ് എന്ന് പറയാ. ഹുസ്ന് എന്ന് പറഞ്ഞാലോ, ഹുസ്ന് ചിലപ്പോ മുഖത്ത് കാണുന്നില്ല, ഹുസ്ന് ഉള്ള ആള് ചിലപ്പോ ചിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ മരണ വീട്ടിലൊക്കെ ചെന്നാല് മരിച്ചതില് ഗമ്മും ഹുസ്നും ഉണ്ടാകും. മരിച്ച സമയത്ത് കാണിക്കുന്ന ആ വെപ്രാളവും കരച്ചിലും എല്ലാം കൂടി ഉണ്ടല്ലോ, അപ്പൊ ഒന്നും പറഞ്ഞാലൊന്നും മനസ്സിലാകൊന്നുമില്ല, അലറുകയൊക്കെ ചെയ്യും പെണ്ണുങ്ങളൊക്കെ കിടന്നിട്ട്, അതിനാണ് ഗമ്മ് എന്ന് പറയാം. ഹുസ്ന് എന്ന് പറഞ്ഞാലോ, മരിച്ച വീട്ടിൽ കുറച്ച് സമയം കഴിഞ്ഞ് ചെന്നാ പിന്നെ കാണാ വളരെ പിന്നെ ദുഃഖിതനായ മകൻ മയത്ത് സംസ്കരിക്കാനും ഒക്കെ വേണ്ടിയുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ ഓരോരുത്തരെ വിളിച്ചറിയിക്കുന്നു ഉപ്പ മരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ അതാണ് ഹുസ്ന്. അത് മനസ്സിൽ കിടക്കുന്നതാണ് ഹുസ്ന്. ഈ കൈല ദീർഘനേരം നിലനിൽക്കുന്നതുമാണ് ഹുസ്ന്. ഗമ്മ് തൽക്കാലികമാണ്. ലി കൈല തഹസനു അലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങളെ ഹുസ്ന് ബാധിക്കാതിരിക്കാൻ, നിങ്ങളെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വലാമാ അസാബക്കും, നിങ്ങളെ ബാധിച്ചതിന്റെ പേരിലും. വല്ലാഹു ഖബീറും ബിമാ തഅ്മലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. വല്ലാഹു ഖബീർ, ഖബർ ന്യൂസ്, അഖ്ബാർ, ബിമാ തഅ്മലൂന, അല്ലാഹു ഖബീർ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഒന്നുകൂടി അർത്ഥം പറയാം. ഇത് തുസ്ഇദൂന, നിങ്ങൾ അവരെ, നിങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഓർത്തു നോക്കുക. വലാ തൽവൂന അല അഹദിൻ, ആരെയും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. വ റസൂൽ യദുഉകും ഫി ഉഖ്രാകും, റസൂല് പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നു എന്നിരിക്കെ. ഫഅസാബക്കും ഗമ്മം ബി ഗമ്മിൻ, അപ്പോൾ വിഷമത്തോട് വിഷമം അവൻ നിങ്ങൾക്ക് പ്രതിഫലമായി തന്നു. ലി കൈല തഹസനു അലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വലാമാ അസാബക്കും, നിങ്ങളെ ബാധിച്ചതിന്റെ പേരിലും. വല്ലാഹു ഖബീറും ബിമാ തഅ്മലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇത് തുസ്ഇദൂന എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, യുദ്ധത്തിലെ തോറ്റു അഥവാ അബ്ദുല്ലാഹി ബിൻ ജുബൈറിന്റെ, ജുബൈർ റളിയല്ലാഹുവിന് ഉൾപ്പെടെ 10 ആളുകളെ ജബൽ റുമാത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളെ അമർ ഇബ്നു ലാസ് വകവരുത്തി കൊന്നു. എല്ലാ ആ 9-10 ആളുണ്ടായിരുന്നു, എല്ലാവരെയും, അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹുവിന് ഉൾപ്പെടെ എല്ലാവരെയും കൊന്നു. അവസാനം വരെ പൊരുതി പതാക പിടിച്ചു നിന്നിട്ടും, അതുപോലെ പിന്നെ ഒരു കൈയിന് വെട്ടേറ്റപ്പോ മറ്റേ കൈയിനും യുദ്ധം ചെയ്തിട്ടും, അങ്ങനെ വീഴുന്നത് വരെ പൊരുതി അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരെ കൊന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. അപ്പോഴേക്കിന് ഖാലിദ് ബിൻ വലീദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. അതില് സഹാബികള് മുകളിൽ ആയത്തിൽ പറഞ്ഞതുപോലെ നാലുപാടും ചെതറി ഓടി. അങ്ങനെ പിന്നെ ഓരോരുത്തരും സ്വന്തം തടി കാക്കാൻ വേണ്ടിയിട്ട് മലന്റെ മുകളിലേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. താഴോട്ട് ഇറങ്ങിയാൽ ശത്രുക്കളുടെ താവളത്തിലേക്കാണ്, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഴിയിൽ വീണു, റസൂലുള്ളാഹിക്ക് പരിക്കേറ്റു. കല്ലെടുത്ത്, വലിയ കല്ലെടുത്ത് റസൂലുള്ളാഹിന്റെ നേരെ എറിഞ്ഞു. അത് തൊട്ടുതൊട്ടില്ല എന്ന നിലയിൽ വന്നു വീണു. എറിഞ്ഞവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊന്നേ എന്ന്. അതുപോലെ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഇങ്ങനെ 70 ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ പ്രയാസങ്ങളുണ്ടായി. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. വലാ തൽവൂന അലാ അഹദിൻ, ഓടുന്ന പോലെ എങ്ങനെ ഉണ്ടായിരുന്നു, വേറെ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, അഥവാ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കള്, മിത്രങ്ങള്, സഹോദരന്മാര്, രക്ഷിതാക്കള്, മക്കള് ഒക്കെയാണല്ലോ ഈ കൂട്ടത്തിലുള്ളത്. പക്ഷെ വാപ്പ നോക്കണില്ല, എന്റെ മോനെവിടെന്നോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സ്വന്തം തടി നോക്കി ഓടുകയാണ്. അതാണ് വലാ തൽവൂന അല അഹദിൻ, ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല. വർ റസൂലു യദുഉകും ഫി ഉഖ്രാകും, അള്ളാഹുവിന്റെ റസൂല് പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെണ്ണുങ്ങള് വളഞ്ഞ് രക്ഷപ്പെടുത്തി, കുഴിയിൽ നിന്ന് കയറ്റി രക്ഷപ്പെടുത്തി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. പക്ഷെ വിളിക്കുന്നതൊന്നും കേൾക്കണില്ല, മരണപ്പേടി ഇങ്ങോട്ട് കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓടുകയായിരുന്നു നിങ്ങൾ, റസൂൽ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്തില്ല എന്നർത്ഥം. ആ സന്ദർഭത്തിൽ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിയിരുന്ന സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. എന്തിനാത് പറയണത്? അള്ളാഹു തആല നിങ്ങളോട് ഔദാര്യമുള്ളവനാണ്, വിട്ടുവീഴ്ച ചെയ്തു എന്ന് മുകളിൽ പറഞ്ഞല്ലോ, അതിന്റെ വിശദീകരണമാണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണമായിരുന്നു ശരിക്ക്? അപ്പൊ നിങ്ങളെ നശിപ്പിച്ചു കളയണമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തില്ല അല്ലാ. പിന്നെ എന്ത് ചെയ്തു? സഹാബക്കും ഗമ്മം ബിഗമ്മിൻ, നിങ്ങൾക്ക് ഭയങ്കര വിഷമം അവൻ പകരം തന്നു. അഥവാ ഈ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മരണ വീട്ടില് മരിച്ച സമയത്തുണ്ട, എത്രയോ കാലായിട്ട് സുഖമില്ലാതെ കിടക്കുകയാണ്, കിടക്കുന്ന ആൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പഠിച്ചവനെ എനിക്കെന്നാണ്ട് കൊണ്ടേ കൂടെ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് പ്രയാസപ്പെടുത്തുന്നത് എന്നൊക്കെ തോന്നുന്ന ആളാണ് മരിച്ചതെങ്കിൽ പോലും ആളുകൾക്ക് അപ്പൊ ഒന്ന് കരയുമല്ലോ, അത് സഹിക്കാൻ കഴിയില്ല അണ്ട് പോവുക എന്നുള്ളത്. അതുപോലെ മയ്യത്തെടുക്കുമ്പോ കാണല്ലേ ആളുകൾ കരയുന്നത്. മരിച്ചിട്ട് ചിലപ്പോ ഇന്നലെ വൈകുന്നേരം മരിച്ചിട്ട് ഇന്ന് രാവിലെയായിരിക്കും കബറടക്കുന്നത്, എന്നാലും മയ്യത്തെടുക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും. അപ്പൊ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഉള്ള ഗമ്മ് അങ്ങോട്ട് പിടികൂടി. സ്വന്തം കാര്യം മാത്രം ആലോചിക്കാൻ പറ്റുന്ന അവസ്ഥ, വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത വിഷമം അവൻ നിങ്ങൾക്ക് പ്രതിഫലമായി തന്നു. എന്തിന്റെ പ്രതിഫലം? ഈ പറഞ്ഞ കേൾക്കാതെ ഓടിയതിന്റെ, തിരിഞ്ഞു നോക്കാതെ ഓടിയതിന്റെ, വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാതിരുന്നതിന്റെ, അതിന്റെ പ്രതിഫലമായിട്ട് അല്ല തന്നു വല്ലാത്ത വിഷമം. ആ വിഷമം എന്തിന് കാരണമായി? ദുഃഖത്തിന് കാരണം, ദുഃഖിക്കാതിരിക്കാൻ ഇടയായി. അതെന്താ? ലികൈല തഹസനു അലാമാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാൻ കാരണമായി അള്ളാഹു തആല ഈ തന്ന ഗമ്മ് എന്ന്. എന്താ ഗമ്മ്? 70 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് പരിക്കേറ്റിരിക്കുന്നു, ഇതൊക്കെയാണ് നഷ്ടപ്പെട്ടതും ബാധിച്ചതും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി, അതില് ഒരു ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ആളുകൾ മരിച്ചു, പക്ഷെ ആ മരിച്ചതിനെ കുറിച്ചല്ല അതിൽ പരിക്കേറ്റ ഒരാൾ ഇപ്പൊ ചിന്തിക്കുന്നത്, അയാളുടെ കൈ ഒടിഞ്ഞതോ കാലൊടിഞ്ഞതോ കണ്ണു പൊട്ടിയതോ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഇങ്ങനെ അയാൾക്ക് വന്ന വിഷമം, പരിക്ക്, മുറിവ്, വേദന, അതിപ്പോ അയാൾ ചിന്തിക്കുന്നുള്ളൂ. അയാളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അതൊന്നും അയാൾ ആലോചിക്കുന്നില്ല. അങ്ങനത്തെ വിഷമം പിടികൂടി, ഭയങ്കര വേദനയും അസ്വസ്ഥതയും എല്ലാമേ ഇപ്പൊ ആള് ചിന്തിക്കുന്നുള്ളൂ എന്ന അവസ്ഥ ഇതാണ്. ഇവര് പരിക്കേറ്റതില് അവർക്ക് മരണപ്പേടി കുടുങ്ങിയത്, അത് മാത്രം ചിന്തിക്കുന്ന ഗമ്മ് പകരം കൊടുത്തു. എന്തിന്? ഈ സംഭവിച്ചത്, നഷ്ടപ്പെട്ടത്, 70 ആളുകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് പരിക്കേൽക്കുക എന്നുള്ളത് വരെ സംഭവിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും ദുഃഖം അവരെ പിടികൂടാതിരിക്കാൻ ഉപകരിച്ചു അള്ളാഹു തആല പ്രതിഫലമായി കൊടുത്ത ഈ ഗമ്മ്. ശിക്ഷയാണ് വേണ്ടിയിരുന്നത്, പക്ഷേ അല്ലാഹ് ശിക്ഷ കൊടുത്തില്ല ഔദാര്യമായിട്ട്, പകരം പ്രതിഫലം കൊടുത്തു. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നല്ലതും ചീത്തയും പ്രതിഫലമായിട്ട് കിട്ടുമല്ലോ, നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലമായിട്ട് കിട്ടും. ഗമ്മ് നല്ലതൊന്നുമല്ല, പക്ഷേ ഗമ്മ് ഇപ്പൊ നമ്മള് കുട്ടികളെ അനുസരണക്കേട് വല്ലാതെ ഗുരുത്തക്കേട് കാണിക്കുമ്പോ ഒന്ന് പിടിച്ചങ്ങ് പൊട്ടിച്ചു. ഈ കരയുന്ന ആളുകളെ ചിലപ്പോ തല്ലും. മരണ വീട്ടിൽ തന്നെ ഉദാഹരണം പറയാം ഞാൻ, മരണ വീട്ടിൽ വല്ലാതെ അലറുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ വല്ലാതെ അലറുമ്പോ ഉണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നാല് പിന്നെ പിടിച്ചൊന്നുകൊണ്ട് കൊടുക്കും. കൊടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെ തല്ലിട്ടിയതിന്റെ വിഷമത്തിലും ഉണ്ടാതിരുന്നുള്ളൂ. അപ്പൊ അതോടുകൂടി മറ്റത് പോയി. ഏത്? ആള് മരിച്ചതിലുള്ള കരച്ചിൽ അടങ്ങിയിട്ട് പിന്നെ തല്ലുകിട്ടിയ വിഷമത്തിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. ഇതേ സംഭവം. വല്ലാഹു ഖബീറും ബിമാ തഅ്മലൂന, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്താ ചെയ്യുന്നത്? അത് അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? അല്ലാഹ് എവിടെയോ ഇരിക്കതൊന്നും അറിയാതെ അങ്ങനെയല്ല. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതിനെ സംബന്ധിച്ചും അതുപോലെ ഓരോരുത്തരും ചിന്തിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാണ് പറഞ്ഞത്. യുദ്ധത്തിന്റെ ഇടയിലെ നിരൂപണം എന്നുള്ളവർക്ക് പറഞ്ഞതാണ്. നമുക്കും നിത്യജീവിതത്തിൽ ഇതൊക്കെ ബാധിക്കാനിടയുണ്ട്. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉറച്ചു നിൽക്കുമോ? അതല്ല പേടിച്ചോടുമോ? ഇതൊക്കെ ആത്മപരിശോധന നടത്താൻ. ഇപ്പൊ വീട്ടിലേക്ക് ഒരു അക്രമി കയറി വന്നാൽ എന്താ വേണ്ടത്? ഇത് യുദ്ധത്തിന്റെ മാത്രം കഥയൊന്നുമല്ല, നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ കാലത്ത് പ്രത്യേകിച്ചും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉണ്ടായിരിക്കെ അക്രമി നമ്മുടെ വീട്ടിലെ ദുർബലരായ ആളുകളെ ദ്രോഹിക്കുവാൻ വേണ്ടി വന്നാൽ സത്യവിശ്വാസി എന്ന നിലക്ക് മനുഷ്യൻ എന്ന നിലക്ക് തന്നെ നമ്മുടെ കടമ എന്താ? നമ്മുടെ മയ്യത്ത് ചവിട്ടിയിട്ടല്ലാതെ വീട്ടിലുള്ള സ്ത്രീകളെ കുട്ടികളെ വാർദ്ധക്യം ബാധിച്ചവരെ ഒന്നും തൊടാൻ പറ്റരുത്. അത് നമുക്ക് മനസ്സിലായി കിട്ടും. ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ ഒന്ന് സങ്കല്പിച്ച് നിർത്തിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കുക, അപ്പൊ തിരിയും എന്താ സംഗതി അത് ഈ പറയണത് എന്നുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിലും പതറാത്ത വിധം സത്യവിശ്വാസികളെ പരീക്ഷിച്ച് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഇത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അതെപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും പിൽക്കാലത്തും. ഉഹദില് മാത്രമല്ല, പിൽക്കാലത്തും ആവശ്യമുള്ളതാണ്, എല്ലാ കാലത്തും മനുഷ്യന് ആവശ്യമുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കാതെ ആ ഫലസ്തീനിലെ ആളുകളുടെ പോരാട്ടമൊക്കെ നിങ്ങളത് കണ്ടു നോക്കൂ. അവർ പെരുതുകയാണ്, കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിയാണ്, കല്ലെടുത്ത് എറിയാണ്. എന്തൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ട്? അവരെ വീട് തകർത്തിരിക്കുന്നു, അവരുടെ വേണ്ടപ്പെട്ടവരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, ബോംബിട്ടിരിക്കുന്നു, മിസൈൽ അയച്ചിരിക്കുന്നു. അപ്പോഴും അവർ പെരുതുക തന്നെയാണ്, മരിച്ചെടുത്ത് അള്ളാഹു അക്ബർ വിളിക്കുകയാണ്, അല്ലാതെ കരയുന്നില്ല. നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണല്ലോ ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. ثم انزل عليكم من بعد الغم امنة نعاسا يغشى طائفة منكم وطائفة قد اهمتهم انفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الامر من شيء قل ان الامر كله لله يخفون في انفسكم ما لا يبدون لك يقولون لو كان لنا من الامر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل الى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور سوري ഇതിന്റെ അർത്ഥം പറയാൻ തന്നെ സമയം തികയില്ലല്ലോ. സമയം കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാല്ലാ, ഞാനത് ശ്രദ്ധിച്ചില്ല. ആയിക്കോട്ടെ, അത് നമുക്ക് നാളെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ധിക്കരിക്കാതെ ഉറച്ചു നിൽക്കുവാനുള്ള ഈമാനികമായ കരുത്ത് നൽകി നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹം അതിനെ അള്ളാഹു തആല എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ തോന്നലുണ്ട്. അതിന്റെ കാരണം ഇന്ന് പഠിച്ച ആയത്തുകളിലുണ്ട്. എന്താണ്? വലഖദ് നസറക്കുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സുനഹും ബിഇദ്നിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. ഇന്ന് മുസ്ലിം ലോകത്തുള്ളത് മുഴുവൻ ഇത് മൂന്നുമാണ്. എന്ത്? ഫശല്, വലാ തഫ്ഷലു വതദ്ഹബ റീഹുക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്നിച്ചിതറരുത്, നിങ്ങളുടെ കാറ്റ് പോകും. എത്ര മനോഹരമായ വാക്കാണ് അല്ല പ്രയോഗിച്ചത്. പിന്നെ തനാസുഅ, തനാസുവേ ഉള്ളൂ, തർക്കമേ ഉള്ളൂ. പിന്നെ ഇസ്യാന് ധാരാളമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അല്ലാഹു തആല എങ്ങനെയാണ് ഹഖ്ഖനാലീന നസ്റുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്? പാലിക്കുക. അതുകൊണ്ട് അല്ലാന്റെ സഹായത്തിന് അർഹരാകണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് സബുറും തഖ്വയും പകരം വരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച്, അവന്റെ ദീൻ മുറുകെ പിടിച്ച്, അള്ളാഹുവിന്റെ സബീലിൽ കർമ്മനിരതരാകുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പാപങ്ങളുടെ പേരിലാണെങ്കിൽ റഹ്മാനും റഹീമുമായ നാഥ അതൊക്കെ പൊറത്തു തന്നുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണം തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ, ഉമ്മത്തു മുസ്ലിമക്കിടയിലെ ഭിന്നതകളും കലഹങ്ങളും അവസാനിപ്പിച്ച് ഒത്തൊരുമിച്ച് വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാവിധ ഭിന്നതകളും കൈയൊഴിച്ച് ഒറ്റ ഉമ്മത്തായി നിലനിൽക്കുവാൻ നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. നല്ല തൻ്റെടികളായ, തഖ്വയുള്ള, സബറുള്ള നേതാക്കളെ നൽകി ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, വലിയ പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വലിയ പുതിയ പുതിയ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ, രോഗത്തിൻ്റെയൊക്കെ കാര്യത്തിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്നൊക്കെ നീ വിടുതലും കാവലും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. റഹ്മാനെ റഹീമെ, ഞങ്ങളുടെ സഹോദരന്മാർ ഫലസ്തീനിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കാണാൻ കേൾക്കാനും കഴിയാത്ത വിധമുള്ള വാർത്തകളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കാണുന്നവനും എല്ലാം കഴിയുന്നവനുമായ തമ്പുരാനെ, നീ ഞങ്ങളെ സഹായിക്കണേ. ആ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാരെ നീ വിജയിപ്പിക്കണം തമ്പുരാനെ. അവരുടെ ശത്രുക്കളെ നീ നശിപ്പിച്ചു കളയണം തമ്പുരാനെ. അവർക്ക് സബറും തഖ്വയും നൽകി, ഈമാനിന്റെ കരുത്ത് നൽകി നീ സഹായിക്കണം തമ്പുരാനെ. റബ്ബന ആതിന മാ വഅഅ്തന അലാ റസൂലിക വലാ തുഖ്സിന യൗമൽ ഖിയാമ ഇന്നക ലാ തുഹിബ്ബുൽ മീആദ്. റബ്ബന ആതിന മാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ്ലന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിന റഷദ. اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل اولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين. اللهم ارحم ازواجنا وانزل السكينه في منازلنا وبارك لنا في معاشنا. اللهم يسر عسيرنا وسهل امورنا واقض حوائجنا واغفر ذنوبنا واد ديوننا واشف امراضنا وامراض مرضانا وارحمنا وارفعنا يا ارحم الراحمين. اللهم ادفع عنا الوباء والبلاء وكل آفات ومصيبات في الدنيا والاخره. اللهم اجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر. اللهم اعتق رقابنا ورقاب ابائنا وامهاتنا وازواجنا واقربائنا من الديون والملالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.